بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال يا موسى إني اصطفيتك على الناس برسالاتي وبكلامي فخذ ما آتيتك وكن من الشاكرين. صدق الله العظيم. الحمد لله رب العالمين والصلاة والسلام على رسوله الكريم. നമ്മൾ മൂസ നബി അലൈഹിസ്സലാമിയുടെ 40 ദിവസം അള്ളാഹുവുമായിട്ട് ഒരു മീഖാത്തിൽ, അതായത് ആ നിശ്ചിത സമയത്തിൽ അള്ളാഹുവുമായി കൂടിക്കാഴ്ച, അല്ലെങ്കിൽ നേരിട്ട് കാണലല്ല, അള്ളാഹുവുമായി ഉണ്ടായ സമ്പർക്കത്തെക്കുറിച്ചുള്ള ആയത്തുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. കാല അള്ളാഹു പറഞ്ഞു, യാ മൂസ, അല്ലയോ മൂസ, ഇനി തീർച്ചയായും ഞാൻ ഇസ്തഫൈതുക, എന്താണ് ഇസ്തഫ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുത്തു, ഇസ്തഫൈതു ഞാൻ തിരഞ്ഞെടുത്തു, ക നിന്നെ, അപ്പൊ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു, അലൻ നാസി, ജനങ്ങളെക്കാളും മുകളിലായിക്കൊണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരെക്കാളും സ്പെഷ്യലായിട്ട് നിന്നെ, മനുഷ്യരിൽ നിന്ന് സ്പെഷ്യലായിട്ട് നിന്നെ പ്രത്യേകമായി ഞാൻ തിരഞ്ഞെടുത്തു. എന്തൊക്കെ കാര്യത്തിലാണ് സ്പെഷ്യലായിട്ടുള്ളത്? ബി റിസാലാത്തി, എൻ്റെ ദൗത്യങ്ങൾ നിന്നെ ഏൽപ്പിച്ചുകൊണ്ട്. രണ്ടാമത്തേത് ഒബി കലാമി, എൻ്റെ നിന്നോടുള്ള സംസാരം കൊണ്ടും. ഇപ്പം രണ്ട് പ്രത്യേകതകൾ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി നിനക്ക് തന്നുകൊണ്ട് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, എന്ന് വെച്ചാൽ പ്രവാചകനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഫഖുദ്, അതുകൊണ്ട് നീ സ്വീകരിക്കുക. മാ ആതൈതുക, ആതൈതു എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ നൽകിയ, മാ ആതൈതുക, നിനക്ക് ഞാൻ നൽകിയതിനെ നീ യാതൊന്ന് നൽകിയോ അതിനെ നീ സ്വീകരിക്കുക. വകുമ്മിന ശാകിരീൻ, വകുൻ, നീ ആയിത്തീരുകയും ചെയ്യുക. മിന ശാകിരീൻ, നന്ദി പ്രകാശനം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ആയിത്തീരുകയും ചെയ്യുക. എത്തുന്നുണ്ട് പറയാം. കാല അള്ളാഹു പറഞ്ഞു, അവൻ പറഞ്ഞു, യാ മൂസ, അല്ലയോ മൂസ, ഇനി തീർച്ചയായും ഞാൻ ഇസ്തഫൈതുക, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, അലന്നാസി, മനുഷ്യരെക്കാളും അല്ലെങ്കിൽ മനുഷ്യരുടെ മുകളിൽ. ബി റിസാലാത്തി, എൻ്റെ ദൗത്യങ്ങൾ കൊണ്ട്, നിന്നെ ഏൽപ്പിച്ച എൻ്റെ ദൗത്യങ്ങൾ കൊണ്ട്. ഒബി കലാമി, എൻ്റെ സംസാരം കൊണ്ടു. ഫഹുദ്, നീ സ്വീകരിക്കുക, അപ്പോൾ നീ സ്വീകരിക്കുക. മാ ആതൈതുക, നിനക്ക് ഞാൻ നൽകിയ ഒന്ന്. ഒക്കും മിന ശാക്കിരീൻ, നീ അങ്ങനെ നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ ആയിത്തീരുകയും ചെയ്യുക. സംസാരിച്ചല്ല, രണ്ട് സംഭവമാണ്. ഒന്ന്, അള്ളാഹുവായിട്ട് സംസാരിച്ചത് എവിടെ വെച്ചാണ്? അതായത് അദ്ദേഹം ഈജിപ്തിൽ നിന്ന് മദ്യനിലേക്ക് ഒരാളെ, ഒരു ഇടീൻ്റെ പേരിൽ മരിച്ചു പോയതിൻ്റെ പേരിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും മദ്യനിൽ പോയി കുറേ കൊല്ലങ്ങൾ ഒരു വലിയ ഷെയ്ഖിൻ്റെ മകളെ കല്യാണം കഴിച്ച് ആ അദ്ദേഹത്തിന് പിന്നെ സ്ത്രീധനമായിക്കൊണ്ട് 8-ഓ 10-ഓ കൊല്ലം ആട്ടിനെ മേയിച്ചുകൊണ്ട് മദ്യനിൽ ജീവിച്ചു. അങ്ങനെ അദ്ദേഹം സാറബി അഹ്ലി, അദ്ദേഹത്തിൻ്റെ കുടുംബം, അതായത് ഭാര്യ മക്കളെയൊക്കെ കൂട്ടിയിട്ട് അദ്ദേഹം തിരിച്ച് ഈജിപ്തിലേക്ക് വരുന്ന വഴിക്കാണ് ഒരു വെളിച്ചം കണ്ടത്. തൂരി സീന പർവ്വതത്തിൻ്റെ രാത്രിയിൽ അവിടെ അതിൻ്റെ അരുവിൽ ഒരു വെളിച്ചം കണ്ടു. അങ്ങനെ അദ്ദേഹം ആ വെളിച്ചത്തിന് അവിടെ കുടുംബത്തെ നിർത്തിയിട്ട് എന്ത് പറഞ്ഞു, ഞാൻ വെളിച്ചത്തിൻ്റെ അങ്ങോട്ട് പോയി നോക്കട്ടെ, ചിലപ്പം വല്ല ഹുബുസ് എന്ന് വെച്ചാൽ ഭക്ഷിക്കാനുള്ള എന്തെങ്കിലും റൊട്ടി കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗൈഡൻസ് പോകേണ്ട യാത്രയ്ക്കുള്ള വഴിയെങ്കിലും അവിടുന്ന് ചിലപ്പോൾ അറിയാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ പ്രകാശത്തിൻ്റെ അടുത്തേക്ക് പോയപ്പം അവിടെ വെച്ചാണ് അള്ളാഹു മൂസ നബി അലൈഹി ഇസ്ലാമിയെ വിളിച്ചത്. യാ മൂസ, ഞാൻ നിന്റെ റബ്ബാണ്, നീ നിന്റെ ചെരുപ്പ് ഊരി വെക്ക്, നിന്റെ കയ്യിൽ എന്താണുള്ളത് എന്നൊക്കെ ഇതിനു മുമ്പ് എൻ്റെ അമ്മ സാഹിബ് വളരെ വ്യക്തമായിട്ട് അത് വിശദീകരിച്ചു. അപ്പോൾ ആ അടി വടി എന്തിനൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു, കയ്യ് തൊക്കിൽ അല്ലെങ്കിൽ ജേബിൽ വെക്കാൻ പറഞ്ഞു, അത് പ്രകാശിക്കുന്ന അങ്ങനെയുള്ള മുഅ്ജിസത്തുകളൊക്കെ അള്ളാഹു അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കുകയും അങ്ങനെ അള്ളാഹു അദ്ദേഹവുമായിട്ട് പ്രത്യേകം സംസാരിച്ചു എന്നാണ്. വേറെ ഒരു മനുഷ്യനോടും സംസാരിക്കാത്ത രീതിയിൽ അള്ളാഹു മൂസ നബി അലൈഹി സ്വലാമയോട് സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ കല്ലം അള്ളാഹു മൂസ തക്ലീമ എന്നൊക്കെ ഖുർആനിൽ പല സ്ഥലത്തും പ്രത്യേകമായിട്ട് പിന്നെ അള്ളാഹുമായിട്ട് സംസാരിച്ച ഒരാൾ ആകെ മൂസാ നബി അലൈഹി സ്വലാം മാത്രമായിട്ടാണ് നമ്മളെ ഖുർആൻ പരിചയപ്പെടുത്തിയത്. സംശയത്തിരുന്നത് ഇത് മലയുടെ അവിടെ വെച്ചിട്ട് പിന്നെ ഉണ്ടായ മറ്റൊരു സംഭവത്തിലാണ് മൂസാ അലൈഹി സ്വലാം എന്തു പറയുന്നത്, എനിക്കൊന്ന് നിന്നെ കാണണം പടച്ചവനെ എന്ന്. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ വെച്ച അള്ളാഹു പറഞ്ഞു, നിനക്ക് എന്നെ കാണാൻ പറ്റൂല, ഞാൻ നീ പർവ്വതത്തിലേക്ക് നോക്ക്, ആ പർവ്വതം അതിന്റെ സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ നിനക്ക് എന്നെ കാണാൻ സാധിച്ചേക്കുമെന്ന്. പക്ഷെ ആ ഒരു ഒളിവ്, അള്ളാഹുവിന്റെ ഒരു ഒളിവ്, ഒരു പ്രകാശം അവിടെ ചെറുതായി വന്നപ്പോ തന്നെ ആ പർവ്വതം പൊടിഞ്ഞ് ധൂളുകളായി മാറിയപ്പോ അദ്ദേഹം ബോധം കെട്ട് വീണു എന്നുള്ള സംഭവമാണ് ഇപ്പൊ ഈ ആയത്തിൽ കണ്ടത്. അപ്പൊ അതിലെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹു ഒരു സമയബന്ധിതമായി ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി വരുമെന്നില്ല, അത് അള്ളാഹുവിന്റെ സിഫത്തിന് യോജിക്കുന്നതല്ല. പക്ഷെ അള്ളാഹുവിന്റെ പ്രകാശം ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്ന ആർക്കെങ്കിലും അത് നേരിട്ട് അനുഭവപ്പെടേണ്ട ഒരു അവസ്ഥ വന്നാൽ, വരികയില്ല, വന്നാൽ അത് അങ്ങനെ തന്നെ ആ ജീവിച്ചിരിക്കുന്ന സാധനത്തിനെ കരിച്ചു കളയുന്ന അത്രയും വല്ലാത്ത പ്രഭയുള്ള അള്ളാഹുവിന്റെ പ്രകാശം കാണാൻ ആർക്കും സാധിക്കില്ല. പക്ഷെ ആ ഒരുപാട് മറകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമയോട് സംസാരിക്കുന്നത് പോലും. അപ്പൊ ആ മറയിൽ നിന്ന് ചിലപ്പോൾ ഒരു മറ നീക്കിയപ്പോ തന്നെ ആ പർവ്വതം അവിടെ പൊടിഞ്ഞ് തരിപ്പണമായി പോയിന്ന. അപ്പൊ അത് മൂസാ നബിന്റെ മുകളിലേക്കാണ് അത്, ആ പ്രകാശം അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ ഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും ആണോ എന്ന് പോലും സംശയിക്കുന്ന ഒരു പ്രകാശം അത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുകളിലേക്ക് വന്നിരുന്നെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാം കത്തി കരിഞ്ഞു പോകുമായിരുന്നു എന്നാണ് പണ്ഡിതന്മാരുടെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ. ഈ ലോകത്ത് വെച്ച് അള്ളാഹുവിനെ നമ്മൾ സൃഷ്ടികൾ കാണുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല. പരലോകത്ത് വെച്ച് അത് നമ്മുടെ ഈ ശരീരം ആയിരിക്കില്ലല്ലോ പരലോകത്ത് ശരീരം, അത് മറ്റൊരു ശരീരമാണ്. ഇതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞാലും സത്ത ഇതാണെങ്കിലും രൂപത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സിമിലാരിറ്റി എനിക്ക് നിങ്ങളെ കണ്ട സമീറാണെന്ന് മനസ്സിലാവുമെന്നല്ലാണ്ട് ഈ ശരീരഘടന, ഈ ഫിസിക്കൽ ബോഡി അല്ല അവിടെ ഉണ്ടാവുക. അപ്പൊ അവിടെ വെച്ച് അള്ളാഹുവിനെ കാണുക എന്ന് പറയുന്നത് മറ്റൊരവസ്ഥയാണ്. അത് ഈ ഭൂമിയിലെ ഇന്ന് സൃഷ്ടിക്കപ്പെട്ട രീതിയിൽ ഒരു സൃഷ്ടിക്കും അള്ളാഹുവിനെ, ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനും, ഒരു സൃഷ്ടിക്കും, ഒരു മലക്ക് പോലും അള്ളാഹുവിനെ കാണാൻ കഴിയില്ല. അതാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. സംസാരിച്ചോ ഇല്ല എന്നാണ് അത് ഇതിൽ വിശദീകരണത്തിൽ പറയുന്നത്. അള്ളാഹു നേരിട്ട് സംസാരിച്ചു, അള്ളാഹുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് സംസാരിച്ചിട്ടില്ല. അത് വഹി ഇറങ്ങുമ്പോ അത് നേരിട്ടുള്ള സംസാരം എന്ന് പറയുന്നത് മൂസാ നബിക്ക് മാത്രം പ്രത്യേകതകളാണെന്ന് പ്രത്യേക അടി വരെയിട്ടിട്ട് ഇതിൽ പറയേണ്ട. അതിൽ കൂടുതൽ അതിനെ കുറിച്ച് വിശദീകരിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം മൂസാ നബിയായിട്ട് എങ്ങനെയാണ് അള്ളാഹു സംസാരിച്ചത് അത് തന്നെ ഇവിടെ സംസാരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അള്ളാഹുവിന്റെ സിഫത്തിൽ സമയബന്ധിതമാകുക എന്ന് ഉള്ളത് പാടില്ലാത്തതാണ്. അപ്പൊ മൂസാ നബി ജീവിക്കുന്ന കാലത്തിലേക്ക് അള്ളാഹു ഇറങ്ങി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സിഫത്തിന് അവിടെ കോട്ടം പറ്റും. അപ്പൊ അത് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കാത്ത മറ്റെന്തോ രീതിയിലുള്ള, പക്ഷെ അള്ളാഹു മൂസാ നബി ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകം ഇനിയും ഇവിടെയുള്ള ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ ഒബി കലാമി എന്ന് പറഞ്ഞല്ലോ, എന്റെ സംസാരം കൊണ്ട് നിന്നെ ഞാൻ പ്രത്യേകപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി മൂസാ നബി ആയിട്ട് അള്ളാഹു സംസാരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായല്ലോ. വകതബ്നാ ലഹു, നാം അദ്ദേഹത്തിന് വേണ്ടി എഴുതുകയും ചെയ്തു. ഫിൽ അൽവാഹി, ലൗഹ് എന്ന് കേട്ടില്ലേ, ലൗഹ് മഹ്ഫൂദ്, ഫലക, മാഷാല്ലാ. അൽവാഹ് അതിന്റെ പിന്നെ പ്ലൂറലാണ്. അപ്പൊ ലൗഹ് എന്ന് പറയുന്ന പലകയുടെ പ്ലൂറലാണ് അൽവാഹ്. പലകകളിൽ അള്ളാഹു പറയുന്ന എന്താണ്, ഓ കത്തബിനാ ലഹു, നാം അദ്ദേഹത്തിന് വേണ്ടി എഴുതി. ഫിൽ അൽവാഹി, പലകകളിൽ. മിൻ കുല്ലി ഷൈൻ, എല്ലാത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതി അങ്ങ് കൊടുത്തു. എന്ന് വെച്ചാൽ തൗറാത്ത് എഴുതി കൊടുത്തു എന്നാണെന്ന് ആണ് ഇതിന്റെ വിശദീകരണത്തിൽ അധികം കാണാൻ കഴിയുന്നത്. അതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, മൗഇളത്തൻ, സദുപദേശങ്ങൾ ഉണ്ടായിരുന്നു. വതഫ്സീലൻ, വിശദീകരണവും ഉണ്ടായിരുന്നു. ലികുല്ലി ഷൈൻ, എല്ലാ കാര്യങ്ങളെ കുറിച്ചും, ജീവിതത്തിൽ ആവശ്യമാകുന്നതായ എല്ലാ കാര്യങ്ങൾക്കുള്ള സദുപദേശങ്ങളും പിന്നെ എല്ലാ കാര്യങ്ങളുടെയും വിശദീകരണങ്ങളും ഉള്ള ഒരു കുറെ കാര്യങ്ങൾ അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമക്ക് പലകകളിലായി എഴുതി നൽകി. ഇതെന്ത് പലക, എങ്ങനെയുള്ള പലക, എങ്ങനെ എഴുതി എന്നുള്ളതിനൊന്നും ഇതിൽ മറുപടിയില്ല. അത് നമുക്കറിയാത്ത അന്നത്തെ കാലത്തുള്ള എന്തോ രീതിയിൽ അള്ളാഹു എഴുതിയിട്ട് മൂസാ നബി അലൈഹിസ്സലാമെ കൊടുത്തു. അതാണ് ഈ ടെൻ കമാൻഡ്മെന്റ്സ് എന്ന് ബൈബിളിലൊക്കെ പറയപ്പെടുന്നത്, ഇതാണെന്ന് പറയപ്പെടുന്നു. ടെൻ കമാൻഡ്മെന്റ്സ് എന്നുള്ള സിനിമ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ കണ്ടതായി ഓർക്കുന്നത് കുറെ പിന്നെ മാർബിൾ ഫലകങ്ങളിൽ ഇങ്ങനെ തീ വന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ അവരുടെ അന്നത്തെ ഹിബ്രു ഭാഷയിലോ മറ്റോ എഴുതുന്നതായിട്ട് ഇങ്ങനെ ആ സിനിമയെ കാണിച്ച ചെറുപ്പത്തിലുള്ള മനസ്സിൽ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ നിയമങ്ങൾ എഴുതി കൊടുത്തതാണ്. പക്ഷെ പിന്നെ ചരിത്രം പറയുന്ന അതിൽ ഒരു ഫലകം മുസാനബിക്ക് ദേഷ്യം പിടിച്ചപ്പോ എറിഞ്ഞു പൊട്ടിച്ചെന്നോ അല്ല കയ്യിൽ നിന്ന് വീണ് പൊട്ടിയെന്നോ ഒക്കെയാണ്. ബാക്കി 9 കമാൻഡ്മെന്റ്സ് മുസാനബിയുടെ കയ്യിൽ പിന്നെ ഉണ്ടായിരുന്നു എന്നുള്ളൊക്കെ പറഞ്ഞിട്ട് കുറെ തമാശകൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പണ്ടൊരു സിനിമയിൽ ഇങ്ങനെ അത് ആ ഒരു ഭാഗം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ഞാൻ ചെറുപ്പത്തിൽ കണ്ടതാണ്. ഇങ്ങനെ ആ 10 പലകകൾ കൊണ്ടുവരുമ്പോൾ ഒന്ന് വീണു പോയത് കൊണ്ടാണ് തിസ ആയാത്തിൽ നിന്ന് ഖുറാനിൽ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ആവശ്യമില്ലാത്ത കുറെ തെറ്റായ വിശദീകരണങ്ങൾ അതിന് നൽകാൻ ചിലർ ശ്രമിക്കാറുണ്ട്. ഏതായാലും എത്ര പലകകളാണ് എന്ന് ഖുറാനിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. തിസ ആയാത്തിൻ എന്ന് പറയുന്നത് 9 പ്രത്യേകതകളാണ്. കുറെ ദൃഷ്ടാന്തങ്ങൾ അതിനെ വിക്കു കൊടുത്തതിനെ പറ്റിയിട്ടാണ് അവിടെ പറഞ്ഞത്. കത്തബിന അലഹു ഫിൽ അൽവാഹ്, അദ്ദേഹത്തിന് വേണ്ടി പലകകളിൽ നാം എഴുതി. മിൻ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളെ കുറിച്ചും മൗഇദത്തൻ, സദുപദേശമായിക്കൊണ്ട്, അഥവാ സദുപദേശമായിക്കൊണ്ട്, മുതഫ്സീലി കുല്ലി ഷൈഇൻ, എല്ലാത്തിന്റെയും വിശദീകരണങ്ങളായിക്കൊണ്ടും. ഫഖുദ്ഹ, അതിനെ നീ പിടിച്ചുകൊള്ളുക. ബി ഖുവ്വത്തിൻ, ബലമായി പിടിച്ചുകൊള്ളുക. വഅമ്റു ഖൗമക, നിന്റെ ജനങ്ങളോട് നീ കൽപ്പിക്കുകയും ചെയ്യുക. അതിനെ അവർ എടുക്കുവാൻ അല്ലെങ്കിൽ സ്വീകരിക്കുവാൻ വേണ്ടി. ബി അഹ്സനിഹ, അതിൽ നിന്നുള്ള ഏറ്റവും നല്ല ഭാഗങ്ങൾ സ്വീകരിക്കുവാൻ വേണ്ടി ജനങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യുക. അതായത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഉണ്ടാവും, ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ അവർ സ്വീകരിക്കാൻ വേണ്ടി അവരോട് പ്രത്യേകം നീ കൽപ്പിക്കുകയും ചെയ്യുക എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിയോട് അള്ളാഹു ആവശ്യപ്പെട്ടു. ഈ ഫലകങ്ങൾ അല്ലെങ്കിൽ പലകകളിൽ നീ എല്ലാ കാര്യങ്ങളും എഴുതി അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട്. സഉരീക്കും, പിന്നീട് നിങ്ങൾക്ക് കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം. ദാറൽ ഫാസിഖീൻ, തോന്നിവാസികളുടെ പാർപ്പിടങ്ങൾ കാണിച്ചു തരാം എന്ന് അള്ളാഹു അന്നത്തെ വിശ്വാസികളോട് പറയുകയും ചെയ്തു. ഈ ആയത്തൊന്നും പറയാം. ഓ കത്തബന, നാം എഴുതി ലഹു, അദ്ദേഹത്തിന് വേണ്ടി. ഫിൽ അൽവാഹി, പലകകളിൽ. മിൻ കുല്ലി ഷൈഇൻ, എല്ലാത്തിനെ കുറിച്ചും. മൗഇദത്തൻ, സദുപദേശമായിക്കൊണ്ടും. തഫ്സീലൻ, വിശദീകരണമായിക്കൊണ്ടും. ലികുല്ലി ഷൈഇൻ, സർവ കാര്യങ്ങളെ കുറിച്ചും. ഫഖുദ്ഹ, അപ്പോൾ നീ അതിനെ പിടിച്ചുകൊള്ളുക. ബിഖുവ്വത്തിൻ, ബലമായി. വഅ്മുർ, നീ കൽപ്പിക്കുകയും ചെയ്യുക. ഖൗമക, നിന്റെ ജനങ്ങളോട്. യഖുദു, അവർ എടുക്കട്ടെ അല്ലെങ്കിൽ അവർ സ്വീകരിക്കട്ടെ. ബി അഹ്സനിഹ, അതിലുള്ള ഏറ്റവും നല്ല വളരെ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ. സ ഉരീക്കും, വഴിയെ നാം നിങ്ങൾക്ക് കാണിച്ചു തരും. ദാറൽ ഫാസിഖീൻ, തോന്നിവാസികളുടെ പാർപ്പിടങ്ങൾ. തോന്നിവാസികൾ ആരൊക്കെയാണെന്ന് പിന്നീട് കാണിച്ചു തരാം എന്നും അള്ളാഹു പറഞ്ഞു. സ അസ്രിഫു, ഞാൻ തിരിച്ചുവിടും. അൻ ആയാതി അല്ലദീന യതകബ്ബറുന ഫിൽ അർദി ബിഗൈരിൽ ഹഖ്. അൻ ആയാതി, ദൃഷ്ടാന്തങ്ങളെ തൊട്ട്. അല്ലദീന, ഒരു കൂട്ടർ. യതകബ്ബറുന, അവർ അഹങ്കാരം നടിക്കുന്നവരാണ്. ഫിൽ അർദി, ഭൂമിയിൽ. ബിഗൈരിൽ ഹഖ്, യാതൊരു ന്യായവും കൂടാതെ. യാതൊരു ന്യായവും കൂടാതെ ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കുന്ന ആളുകളിൽ നിന്ന്, ആളുകൾ ദൃഷ്ടാന്തത്തിൽ നിന്ന് അവർ തിരിച്ചു വിടപ്പെടും. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാം കാണിച്ചത് മനസ്സിലാക്കിയിട്ട് അവർ ദീനിലേക്ക് വരികയില്ല. അതിൽ നിന്ന് അവർ തിരിച്ച് മാറ്റപ്പെടും. കാരണം അവര് അഹങ്കാരികളായതുകൊണ്ട് തന്നെ. വ ഈ യറൗ, ഇനി അവർ കാണുകയാണെങ്കിൽ. കുല്ല ആയത്തിൻ, ഓരോ ദൃഷ്ടാന്തവും, എല്ലാ ഓരോ ദൃഷ്ടാന്തവും അവർ കാണുകയാണെങ്കിലും. ലായു മിനു ബിഹ, അതിലവര് വിശ്വസിക്കുകയില്ല തന്നെ. ഓ ഈ യറവ്, ഇനി അവർ കാണുകയാണെങ്കിൽ. സബീല റുഷ്ദ്, എന്താണ് റുഷ്ദ്? തന്റെ അടുത്തും അല്ലെങ്കിൽ നേർമാർഗം. അപ്പൊ സബീല റുഷ്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ അടുത്തത്തിന്റെ മാർഗം അല്ലെങ്കിൽ ഹിദായത്തിന്റെ മാർഗം അവര് കാണുകയാണെങ്കിൽ. പിന്നെ ലാ യത്തഖിദൂഹു സബീല, ആ മാർഗത്തെ അവര് സ്വീകരിക്കുകയില്ല. അപ്പൊ ചൊവ്വായ മാർഗം കണ്ടു കഴിഞ്ഞാൽ അവരത് സ്വീകരിക്കുകയില്ല. ആയത്തുകൾ കണ്ടു കഴിഞ്ഞാൽ അവർ സ്വീകരിക്കുകയില്ല. കാരണം എന്താണ്? അവര് കിബർ നടിക്കുന്നവരായതുകൊണ്ടാണ്. കിബർ നടിക്കുക, അണുമണി തൂക്കം കിബർ നടിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നതിനെ വിശ്രദ്ധാലിച്ചു പറഞ്ഞപ്പോ ആരോ ചോദിച്ചല്ലോ, നല്ല വസ്ത്രവും നല്ല ചെരുപ്പും ഒക്കെ ധരിക്കുന്ന കിബ്രാവോ നബിയെ എന്ന് പേടിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചതല്ല. സത്യത്തെ നിഷേധിക്കുകയും ആളുകളെ ഇകഴ്ത്തി പറയുകയും ചെയ്യുന്നതാണ് കിബ്ർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണ്ടായി. അവർ കാണുന്ന പക്ഷം സബീലൽ ഗയ്യി, ദുർമാർഗത്തിന്റെ വഴികൾ, അതായത് നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ചീത്ത വഴികൾ അവർ കാണുമ്പോൾ, എത്തഹിദൂഹു, അവരതിനെ സ്വീകരിക്കും, സബീലൻ, ഒരു മാർഗമായിക്കോളും. അപ്പൊ ചീത്ത വഴികൾ കാണുമ്പോൾ അവർ വേഗം അതിലേക്ക് തിരിയുകയും ചെയ്യുന്ന അഹങ്കാരികളായ ആളുകൾ അവരൊരിക്കലും വിശ്വസിക്കുകയില്ല. ദാലിക അദബി അന്നഹും, തീർച്ചയായും അവർ ആയതുകൊണ്ടാണ്, കദ്ദബു, അവരെ കളവാക്കിയത് കൊണ്ടാണ്, ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് കളവാക്കിയത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ കളവാക്കിയത് കൊണ്ടാണ്. വ കാനു, അവരായിരുന്നു, അൻഹ, അതിനെ തൊട്ട്, അല്ലെങ്കിൽ ആ ദൃഷ്ടാന്തങ്ങളെ തൊട്ട്, ഗാഫിലീൻ, എന്താണ് ഗാഫിലീൻ, അശ്രദ്ധർ ആയിരുന്നു, ആയിരുന്നവർ കൊണ്ടാണ്. അടുത്തൊന്നുകൂടി പറയാം, സഅസ്രിഫു, വഴിയെ നാം തിരിച്ചുവിടും, അൻ ആയാതിയ അല്ലദീന യതകബ്ബറൂൻ, അൻ ആയാതി, നമ്മുടെ ആയത്തുകളെ തൊട്ട് തിരിച്ചു കളയും, അല്ലദീന യതകബ്ബറൂന, അഹങ്കാരം നടിക്കുന്ന ഒരു കൂട്ടരെ, ഫിൽ അർദി, ഭൂമിയിൽ, ബി ഗൈരിൽ ഹഖ്, യാതൊരു ന്യായവുമില്ലാതെ. അഹങ്കാരം നടിക്കാൻ ആർക്കേ പറ്റുള്ളൂ, ആർക്ക് അർഹതയുള്ളൂ, അള്ളാഹുവിന് മാത്രം. അതുകൊണ്ടാണ് അഹങ്കാരി എന്നാണ് ശരിക്കും അതിന്റെ വാക്കർത്ഥം. പ്രൗഢഗംഭീരമായ ആ അങ്ങനെയുള്ള ഒരു പിന്നെ ക്വാളിറ്റി ആർക്ക് മാത്രമേ പറ്റുള്ളൂ, അള്ളാഹുവിന് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അണുമണിത്തൂക്കം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. കാരണം അത് അള്ളാഹുവിന് മാത്രമുള്ള ഒരു ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ സിഫത്താണ്. ഈ ഇറൗ, അവർ കാണുന്ന പക്ഷം, കുല്ല ആയത്തിന്, എല്ലാ ഓരോ ദൃഷ്ടാന്തവും, അല്ലെങ്കിൽ മൂസാ നബി അലൈഹി ഇസ്ലാം കൊണ്ടുവന്ന ഒരുപാട് ആയത്തുകളുണ്ട്, അതിലെ ഓരോ ആയത്തുകളും കാണുന്ന പക്ഷവും, ലാ യുഅ്മിനൂന ബിഹ, അവയിലൊന്നും അവര് വിശ്വസിക്കുകയില്ല തന്നെ. ഈ ഇറൗ, അവർ കാണുന്ന പക്ഷം, സബീല റുഷ്ദി, തന്റെ അടുത്തത്തിന്റെ മാർഗം, അല്ലെങ്കിൽ ചൊവ്വായ മാർഗം, ഹിദായത്തിലേക്കുള്ള മാർഗം കാണുന്ന പക്ഷം, ലാ യത്തഖിദൂഹു, അതിനെ അവർ സ്വീകരിക്കുകയില്ല, അല്ലെങ്കിൽ പിൻപറ്റുകയില്ല, സബീലൽ മാർഗമായിക്കൊണ്ട്. ഈ ഇറ, അവർ കാണുന്ന പക്ഷം, സബീലൽ ഗയ്യി, ദുർമാർഗത്തിന്റെ പാതകൾ കാണുന്ന പക്ഷം, യത്തഖിദൂഹു, അവരതിനെ സ്വീകരിക്കും, സബീലൽ മാർഗമായിക്കൊണ്ട്. ദാലിക അത് ബി അന്നഹും, തീർച്ചയായും അവർ ആയതുകൊണ്ടാണ്, കദ്ദബൂ, അവരെ കളവാക്കിയത് കൊണ്ടാണ്, ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, വ കാനു, അവരായിരുന്നു, അൻഹ, അവയെ തൊട്ട്, അഥവാ ദൃഷ്ടാന്തങ്ങളെ തൊട്ട്, വാഫിലീൻ, അശ്രദ്ധരും ആയിരുന്നു. വല്ലദീന കദ്ദബു, കളവാക്കിയ ഒരു കൂട്ടർ, ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, വലിഖായിൽ ആഖിറത്തി, പരലോകത്ത് വെച്ച് ഉള്ള കണ്ടുമുട്ടലിനെയും, അല്ലെങ്കിൽ അള്ളാഹുവിന് മുന്നിൽ ഹിസാബിന് നിൽക്കേണ്ടി വരും എന്നുള്ള ആ കൂടിക്കാഴ്ചയെ കളവാക്കുകയും ദൃഷ്ടാന്തങ്ങളെയും കളവാക്കിയ കൂട്ടർ, ഹബിത്വത്, അത് പൊളിഞ്ഞുപോയി, അല്ലെങ്കിൽ വിഫലമായി പോയി, അമാലുഹും, അവരുടെ പ്രവർത്തനങ്ങൾ. ഹൽ, അല്ലയോ എന്നുവെച്ചാൽ ചോദ്യം തന്നെയാണ്, ഹൽ ഹൽ യുജ്സൗന, പ്രതിഫലം നൽകപ്പെട്ടില്ലയോ, ഇല്ലാ മാക്കാനു യഅമലൂൻ, അല്ലെങ്കിൽ ഇവിടെ പെടുമോ എന്നാണ്. കാരണം ആ പിന്നീട് വരുന്ന പിന്നെ ആയത്തിന്റെ ഘടന പ്രകാരം അങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ അതിനെ പറയേണ്ടത്. ഹൽ യുജ്സൗന, പ്രതിഫലം നൽകപ്പെടുമോ, ഇല്ലാ മാക്കാനു യഅമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനല്ലാതെ. എന്നുവെച്ചാൽ അവർ കിബർ നടിക്കുകയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും നല്ല മാർഗങ്ങളെ ഒഴിവാക്കുകയും ചീത്ത മാർഗങ്ങൾ പിൻപറ്റുകയും വിശ്വസിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് അവർക്ക് നൽകുന്ന പ്രതിഫലം അവരുടെ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചായിരിക്കുകയില്ലേ എന്ന് അള്ളാഹു ചോദിക്കണം. ആയത്തൊന്നുകൂടി പറയാം, വല്ലദീന കദ്ദബു, കളവാക്കിയവർ, ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, വലിഖായിൽ ആഖിറത്തി, പരലോകത്ത് വെച്ചുള്ള കണ്ടുമുട്ടലിനെയും കളവാക്കിയവർ. ഹബിത്തത് അഅമാലുഹും, അവരുടെ പ്രവർത്തനങ്ങൾ വിഫലമായി അല്ലെങ്കിൽ പൊളിഞ്ഞുപോയി. ഹൽ യുജസൗന, പ്രതിഫലം നൽകപ്പെടുമോ? ഇല്ലാ മാ കാനു യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനല്ലാതെ. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആയത്തുകളാണ്, വിശദീകരിക്കേണ്ട വലിയ ആവശ്യങ്ങളൊന്നും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരത്തെ പറഞ്ഞല്ലോ ഈ അഹങ്കാരത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ മറുപടി ഞാൻ പൂർണ്ണമായി വായിക്കാം. നിശ്ചയമായും അള്ളാഹു സൗന്ദര്യവാനാണ്. കാരണം സൗന്ദര്യ പ്രകടനമായിട്ടാണ് നല്ല വസ്ത്രവും നല്ല ചെരുപ്പൊക്കെ ധരിക്കണതിനെ കുറിച്ച് സംശയം ചോദിച്ചത്. നിശ്ചയമായും അള്ളാഹു സൗന്ദര്യമാണ്. ഇന്നല്ലാഹ ജമീലുൻ വയുഹിബ്ബുൽ ജമാൽ എന്ന് പറയുന്ന ഹദീസിന്റെ ഇതാണ്. പിന്നെ നിശ്ചയമായും അള്ളാഹു സൗന്ദര്യവാനാണ്, അവൻ സൗന്ദര്യം ഇഷ്ടപ്പെടുന്നു. അഹംഭാവം എന്നാൽ യഥാർത്ഥത്തെ ധിക്കരിക്കലും ജനങ്ങളെ നിസ്സാരമാക്കലുമാണ്. കിബർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സത്യത്തെ നിഷേധിക്കലും ജനങ്ങളെ നിസ്സാരമാക്കി ഇകഴ്ത്തിക്കൊണ്ട് സംസാരിക്കലും ഇകഴ്ത്തലും ഒക്കെയാണ്. അടുത്തായത് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാധനക്ക് ഉള്ള പിന്നെ ആരാധ്യരായിക്കൊണ്ട് ആരാധിച്ചു പോന്നു. കൗമു മൂസ, ജനങ്ങൾ, മൂസാ നബിയുടെ ജനങ്ങൾ, ജനത, മിംബാദിഹി, അദ്ദേഹത്തിന് ശേഷം. എന്ന് വെച്ചാൽ അദ്ദേഹം 40 ദിവസത്തെ മീഖാത്തിന് നിശ്ചിത സമയത്തിന് അള്ളാഹുവുമായിട്ട് കൂടിക്കാഴ്ചക്ക് വേണ്ടി പോവുകയും അള്ളാഹു അവിടെ വെച്ച് ഫലകങ്ങൾ എഴുതി കൊടുക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമ അങ്ങനെ പോയ ആ സമയത്ത്, അതാണ് മിംബാദിഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഹാറൂൻ നബി അലൈഹിസ്സലാമയെ തൻ്റെ പിന്നെ ആളാക്കി ഇവരെയൊക്കെ നോക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമ ഇവരിൽ നിന്ന് 40 ദിവസം അള്ളാഹുമായിട്ട് കൂടിക്കാഴ്ചക്ക് വേണ്ടി പോയപ്പോ 30 ദിവസം അത്തമ്മി അഷറി എന്ന് പറഞ്ഞല്ലോ. ആദ്യം 30 ദിവസം എന്ന് പറഞ്ഞു, പിന്നെ 10 ദിവസം കൂടി ആക്കിയിട്ട് 40 ദിവസം പൂർത്തിയാക്കി എന്ന് പറഞ്ഞു. അർബൈന ലൈലത്തൻ പറഞ്ഞു. ആ 40 ദിവസത്തേക്ക് അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ, എന്നുവെച്ചാൽ ഈ ജനങ്ങളിൽ നിന്ന് അദ്ദേഹം മാറിപ്പോയപ്പോൾ, ഒത്തഹദ, അവർ സ്വീകരിച്ചു കൗമു മൂസ, മൂസയുടെ ആളുകൾ, മിംബാദിഹി, അദ്ദേഹത്തിന് ശേഷം, മിൻ ഖുലിയിഹിം. ഖുലിയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭരണങ്ങൾ എന്നാണ്. അവരുടെ ആഭരണങ്ങൾ കൊണ്ട് ഐജിലൻ, ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി. ജസദൻ, ശരീരമുള്ള അല്ലെങ്കിൽ തടി, തടിയോ തടിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം കൊണ്ടെന്നുള്ള തടിയല്ല ഉദ്ദേശം, രൂപത്തിൽ പശുവിൻ്റെ, പശുക്കുട്ടിയുടെ ഒരു രൂപം ഉണ്ടാക്കി. ലഹു, അതിനുണ്ടായിരുന്നു. ഹുവാർ, മുക്കറ ശബ്ദം എന്ന് വെച്ചാൽ പശുക്കുട്ടി ഉണ്ടാക്കുന്ന ഒരുതരം ശബ്ദം ആ പിന്നെ സ്വർണ്ണ അല്ലെങ്കിൽ ആഭരണങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ആ സ്വർണ്ണ പശുക്കുട്ടി ഒരു ശബ്ദം ഉണ്ടാക്കുമായി. അത് ഒരു അടവ് പരിപാടിയായിരുന്നു. പിന്നെ എന്തായിരുന്നു, സാമിരി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഈ പശുക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു ഒരു സാമിയൊക്കെ ആയിട്ട് അവിടെ പിന്നെ ഈ പശുക്കുട്ടിയെ ആളുകളെ ആരാധിക്കുന്നതിലേക്ക് കൊണ്ടുവന്ന് അള്ളാഹുവിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ച് 40 ദിവസം കൊണ്ട് ഷിർക്കിലേക്ക് മെല്ലെ കൊണ്ടുവന്നത് സാമിരി എന്ന് പറയുന്ന മനുഷ്യനാണ്. അപ്പൊ അവരുടെയൊക്കെ ആഭരണങ്ങളൊക്കെ വാങ്ങി അതിൽ നിന്ന് ഉരുക്കിയിട്ട് മറ്റോ ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കുകയും ആ പശുക്കുട്ടി ഒരുതരം ശബ്ദം ഉണ്ടാക്കുകയും ചെയ്തു. ആ ശബ്ദം ഉണ്ടാക്കുന്നത് ഒരുതരം അടവ് പരിപാടിയായിരുന്നു. ജനങ്ങൾ വിചാരിച്ചു ആ പശുക്കുട്ടിയാണ് ശബ്ദം ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ മലയാളത്തിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല, ഇംഗ്ലീഷിന് എനിക്ക് തോന്നുന്നു വെൻട്രിക്കുലേഷൻ എന്നാ പറയുക, അതായത് വെൻട്രിലോക്കിസം. ആ മാഷാല്ലാ, വെൻട്രിലോക്കിസം എന്ന് പറയും. എന്നുവെച്ചാൽ ധ്വനി വിടംബരം, എനിക്കറിയില്ല വാക്ക്. ഏതായാലും അതായത് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കും, മറ്റേ ആൾ സംസാരിക്കുന്ന പോലെ തോന്നും, എൻ്റെ വായ അനങ്ങുന്നില്ല. പക്ഷെ അങ്ങവരുടെ ശബ്ദത്തിൽ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അവിടുന്നാണ് ശബ്ദം വരുന്നതെന്ന് ചില ബാക്കിയുള്ളവർ കേൾക്കുന്നവർ വിചാരിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ല. ഈ പപ്പറ്റ് ഷോയിലൊക്കെ അങ്ങനെയാണ് ഉണ്ടാവുക, അങ്ങനെ വെറുതെ വായ അളക്കും, പക്ഷെ പറയുന്നത് ആ കൈ പിടിച്ചേക്കുന്ന ആളായിരിക്കും. അങ്ങനെയുള്ള വെൻട്രിലോക്കിസം എന്ന് പറയുന്ന മലയാളത്തിൽ അസമീർ പറഞ്ഞ ആ വാക്ക്, അത് ഉപയോഗിച്ചോ മറ്റോ ഒരു അടവ് നയത്തിൽ ഈ സാമിരി ഈ പശുക്കുട്ടിനെ കൊണ്ട് ഒച്ച ഉണ്ടാക്കുമായിരുന്നു. നമ്മള് സീറോ മലയാള. അപ്പോ പിന്നെ അങ്ങനെ ഈ പശുക്കുട്ടി ഒരു ശബ്ദം ഉണ്ടാക്കുകയും ജനങ്ങളൊക്കെ അതൊരു അത്ഭുതമായി എടുക്കുകയും ആ കൊച്ചുകുട്ടീനെ ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്തു. അപ്പൊ അന്ന് ചോദിക്കണം, അലം യറവ്, അവര് കാണുന്നില്ലേ, അന്നഹു, തീർച്ചയായും അത് അഥവാ ആ പശുക്കുട്ടി, ലാ യുക്കല്ലിമുഹും, അവരോട് സംസാരിക്കുന്നില്ലല്ലോ. പടച്ചവനായിട്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ ആ പശുക്കുട്ടി അവരോട് സംസാരിക്കുന്നില്ല. കുറെ ഒച്ചകൾ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെന്നല്ലാണ്ട് മുക്കറയിടുന്ന ശബ്ദം ഉണ്ടാക്കുന്നുണ്ടെന്നല്ലാതെ അത് സംസാരിക്കുന്നൊന്നുമില്ലല്ലോ. വലാ യഹദീഹിം സബീല, ഒരു മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നുമില്ലല്ലോ. ഇത്തഖദൂഹു, അവരതിനെ സ്വീകരിച്ചു. വഖാനു ദാലിമീൻ, അവർ അക്രമികളായിത്തീരുകയും. അങ്ങനെ അവര് ശിർക്ക് ചെയ്തുകൊണ്ട് ഈ പശുക്കുട്ടിനെ അള്ളാഹുവിന്റെ സ്ഥാനത്ത്, അത് നിങ്ങൾ ആ മുമ്പ് പറഞ്ഞ കൂടി ഒന്ന് ഓർക്കണം, ബഹ്റിനെ പിളർന്നുകൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമ ബനി ഇസ്രായേലുകളെ അങ്ങനെ പലസ്തീനിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ പോകുന്ന വഴിയിൽ അവര് ആളുകളുടെ അടുത്തെത്തി. ആ ആളുകൾ എന്താണ് ചെയ്തിരുന്നത്? എന്താ ചെയ്തിരുന്നത്? കുറെ ബിംബങ്ങളെ വെച്ചുകൊണ്ട് അതിനുവേണ്ടി ആക്കിഫീന, അതിന്റെ ഭജനം ഇരുന്നു കൊണ്ട് ആ ബിംബങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ അടുത്തോട് പോയപ്പോ അവരെന്താ ചോദിച്ചത്? മൂസാ നബിയുടെ ആൾക്കാര്, ഇവർക്കൊക്കെ കുറെ പടച്ചവന്മാരുണ്ട്, അതുപോലെ ഒരു പടച്ചവനും ഞമ്മക്ക് ഒന്ന് ഉണ്ടാക്കി തന്നുകൂടായിരുന്നു. എന്നുവെച്ചാ മുസ്ലിങ്ങൾക്ക് ഒരു വലിയ പ്രശ്നമായി പല വിശ്വാസം ഉറക്കാത്ത ആളുകളുടെ മുന്നിലുള്ള എന്താണ്, എല്ലാവർക്കും മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു ദൈവത്തിന്റെ രൂപമുണ്ട്. എന്നാല് സത്യവിശ്വാസികൾക്ക് അങ്ങനെ ഒരു രൂപമില്ല. അവര് വൈബിയായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. അപ്പൊ ഒരു രൂപമില്ലാത്തത് ഒരു പ്രശ്നമായി ഇങ്ങനെ ഷെയ്ത്താൻ എപ്പോഴും മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കല് ഒരു പണ്ട് മുതലേ ഉള്ള ചരിത്രത്തിലുള്ള, അതിന്റെ ഭാഗമായിട്ടാണ് ആ ജനങ്ങൾ പറയുന്നത്. ഇവർക്കൊക്കെ കണ്ടില്ലേ കുറേ ദൈവങ്ങളുണ്ട്, നമുക്ക് ഒന്നിനെ ഒരു ദൈവത്തെ ഒന്ന് തന്നൂടെ. ആ ഒരു ആവശ്യമാണ് മൂസാ നബി അങ്ങ് ഇവരിൽ നിന്ന് ഒന്ന് 40 ദിവസത്തേക്ക് അങ്ങ് മാറിപ്പോയ ഉടനെ ഇവര് വേണ്ടാത്ത പരിപാടി തുടങ്ങി. അതിന് സാമിരി എന്ന് പറയുന്ന മനുഷ്യൻ നേതൃത്വം നൽകുകയും ആ ഒരു പശുക്കൂട്ടിനെ ഉണ്ടാക്കിയിട്ട് അതിന് ഒരു ഒച്ച ഉണ്ടാക്കുന്ന ഒരു പരിപാടിയൊക്കെ അങ്ങ് സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് ജനങ്ങളെ ആ പശുക്കുട്ടീനെ ആരാധിക്കുന്ന ശിർക്ക് ചെയ്യുന്ന ആളുകളാക്കി ആ സാമിരിയെ മാറ്റുകയാണ് ചെയ്തത്. അപ്പൊ അള്ളാഹു ചോദിക്കുന്നത് അതുകൊണ്ടാണ്, ഈ സാമിരി ഉണ്ടാക്കിയ ഈ പശുക്കുട്ടി നിങ്ങളോട് സംസാരിക്കുന്നുമില്ല, നിങ്ങൾക്കൊരു വഴിമാർഗം കാണിച്ചു തരുന്നുമില്ല. എന്നാൽ നിങ്ങൾക്കുള്ള പ്രവാചകൻ അള്ളാഹുവിൽ നിന്നുള്ള വഴിമാർഗങ്ങൾ കാണിച്ചു തരികയും അള്ളാഹു പറയാൻ ഉദ്ദേശിക്കുന്ന അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ എന്ന് അവരെ ഉണർത്താൻ അള്ളാഹു ചോദിക്കുന്ന ചോദ്യം. പക്ഷെ ഇവര് അതിനെ സ്വീകരിച്ചതോടുകൂടി അത് അവരെ അക്രമകാരികളാക്കി മാറ്റിയതാണ്. അതുകൊണ്ടാണ് വത്തഹദൂഹു, അവര് ഇത്തഹദൂഹു, അവരതിനെ സ്വീകരിച്ചു എന്നിട്ട് വെക്കാനും അവരായിത്തീരുന്നു, ആയിത്തീർന്നു വാലിമീൻ, അക്രമകാരികളായിത്തീർന്നു. കാരണം എന്താണ്, ദുൽമെന്ന് പറഞ്ഞാൽ ഒരു സാധനത്തെ അതിന്റെ ഹത്തല്ലാത്ത സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കുന്നതിനാണ് അക്രമം എന്ന് പറയാം. അതായത് ഒരു പശുക്കുട്ടീനെ അള്ളാഹുവിന്റെ സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കുമ്പോൾ അതിനെയാണ് ഏറ്റവും വലിയ അക്രമം എന്ന് ഇന്ന ശിർക്കല ദുൽമുൻ അദീം എന്ന് പറയുന്നത്. അങ്ങനെ അവര് ഈ സക്കത്ത എന്ന് പറഞ്ഞ എന്താ അർത്ഥം? മസ്കത്ത്, എന്താണ് മസ്കത്ത്? വീണ സ്ഥലം. പിന്നെ ഒലാ തസ്കുത്തുമിം ഉറക്കത്തിനില്ല യാലമുഹ, ഖുർആനിലുള്ള ഒരു ആയത്താണ്. എന്താണത്? ഒലാ തസ്കുത്തുമിം ഉറക്കത്തിൻ, ഒരു ഇലയും വീഴുന്നില്ല. അതിനെ കുറിച്ച് അള്ളാഹു അറിഞ്ഞിട്ടല്ല, അള്ളാഹു തള്ളിയിട്ടെന്നല്ല, അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ ഒരു ഇലയും വീഴുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യാൻ പോകുന്നതൊക്കെ അള്ളാഹ് അറിയാം, പക്ഷെ അള്ളാഹു നമ്മളെ കൊണ്ട് അത് ചെയ്യിച്ചതല്ല എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആയത്താണ്. ഇപ്പൊ സക്കത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണു, സുഖിത്ത വീഴപ്പെട്ടു അല്ലെങ്കിൽ താഴ്ത്തപ്പെട്ടു. ഒലമ്മ സുഖിത്ത, താഴ്ത്തപ്പെട്ടപ്പോൾ ഫി ഐദീഹിം, അവരുടെ കരങ്ങളിൽ എന്ന് പറയുമ്പോൾ അവരുടെ തല അവരുടെ കരങ്ങളിലേക്ക് ഇങ്ങനെ അങ്ങ് താണു പോയി. എന്നുവെച്ചുകഴിഞ്ഞാൽ അക്രമം ചെയ്തു എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവർക്ക് വിഷമമുണ്ടായി എന്നാണ് പറഞ്ഞത്. ബൊറ ഔ, അവർ കാണുകയും ചെയ്തു, അന്നവും തീർച്ചയായും അവർ, കത് വല്ലു, വഴി പഴച്ചിരിക്കുന്നു തീർച്ചയായും എന്ന് അവർക്ക് മനസ്സിലാകുകയും അല്ലെങ്കിൽ അവരത് കാണും കണ്ട് മനസ്സിലാക്കുകയും ചെയ്തു. കാലു, എന്നിട്ട് അവര് പറഞ്ഞു, ല ഇല്ലം യർഹംന, ഞങ്ങളോട് കരുണ ചെയ്തില്ലെങ്കിൽ, റബ്ബുന, ഞങ്ങളുടെ രക്ഷിതാവ്, വയഗ്ഫിർ ലന, ഞങ്ങൾക്ക് പുറത്തു തരികയും ചെയ്തില്ലെങ്കിൽ, ലനകൂനന്ന, തീർച്ചയായും ഞങ്ങൾ ആകുക തന്നെ ചെയ്യും, മിനൽ ഖാസിരീൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال يا موسى إني اصطفيتك على الناس برسالاتي وبكلامي فخذ ما آتيتك وكن من الشاكرين وكتبنا له في الألواح من كل شيء موعظة وتفصيلا لكل شيء فخذها بقوة وأمر قومك يأخذوا بأحسنها سأريكم دار الفاسقين سأصرف عن آياتي الذين يتكبرون في الأرض بغير الحق وإن يروا كل آية لا يؤمنوا بها وإن يروا سبيل الرشد لا يتخذوه سبيلا وإن يروا سبيل الغي يتخذوه سبيلا ذلك بأنهم كذبوا بآياتنا وكانوا عنها غافلين والذين كذبوا بآياتنا ولقاء الآخرة حبطت أعمالهم هل يجزون إلا ما كانوا يعملون واتخذ قوم موسى من بعده من حليهم عجلا جسدا له خوار واتخذ قوم موسى من بعده من حليهم عجلا جسدا له خوار
واتخذ قوم موسى من بعده من ലൗ അന്നഹു ലാ യുകല്ലിമുഹും വലാ യഹ്ദീഹിം സബീല. اتخذوه وكانوا ظالمين. ولما سقط في أيديهم ورأوا أنهم قد ضلوا قالوا لئن لم يرحمنا ربنا ويغفر لنا لنكونن من الخاسرين.